Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. റോമൻ കൂരിയായിൽ ജോലി ചെയ്യുകയെന്നാൽ പാപ്പായുടെ ശുശ്രൂഷാ ദൌത്യം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കപ്പെടുന്നതിനായി അപ്പസ്തോലിക സിംഹാസനത്തിന്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്നതിന് സംഭാവന ചെയ്യുകയാണെന്ന് മാർപ്പാപ്പ. റോമൻ കൂരിയായിലും വത്തിക്കാന്റെ ഭരണകാര്യാലയത്തിലും റോം വികാരിയാത്തിലും ഉൾപ്പെടെ സേവനമനുഷ്ഠിക്കുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ശനിയാഴ്ച പോൾ ആറാമൻ ശാലയിൽ സ്വീകരിച്ച് സംബോധന ചെയ്യുകയായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ. സഭയുടെയും അതിന്റെ മെത്രാന്മാരുടെ ശുശ്രൂഷയുടെയും ചരിത്രപരമായ സ്മരണ കാത്തുസൂക്ഷിക്കുകയും സംവേദനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് റോമിന്റെ മെത്രാന്റെ കൂരിയ എന്ന് അനുസ്മരിച്ച പാപ്പ, ജീവനുള്ള ഏതൊന്നിന്റെയും സർവപ്രധാനമായ ഒരു ഘടകമാണ് ഓർമ്മയെന്ന് ഉദ്ബോധിപ്പിച്ചു. ഈ ഓർമ്മയെന്നത് ഗതകാലത്തെ സംബന്ധിച്ചതു മാത്രമല്ലെന്നും അത് വർത്തമാനകാലത്തെ ഊട്ടിവളർത്തുകയും ഭാവിക്ക് വഴികാട്ടുകയും ചെയ്യുന്നുവെന്നും പാപ്പ വിശദീകരിച്ചു. ഓർമ്മ എന്ന ഘടകത്തിന് പൂരകമായി നിൽക്കുന്ന ഒരു മാനത്തെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു. അത് കൂരിയായുടെയും പത്രോസിന്റെ ദൌത്യവുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥാപനത്തിന്റെയും പ്രേഷിത മാനമാണെന്ന് പാപ്പ പറഞ്ഞു. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയുമായ മഹത്തായ ലക്ഷ്യത്തിൽ കൈകോർക്കേണ്ടവരായ നമുക്ക് അത് ചെയ്യാൻ പ്രഥമത ജോലിസ്ഥലത്തുനിന്ന് തുടങ്ങി ദൈനംദിന സാഹചര്യങ്ങളിലെ പ്രവർത്തന ശൈലിയിലൂടെ ശ്രമിക്കാമെന്ന് പാപ്പ പറഞ്ഞു. ഒഴിച്ചുകൂടാനാവാത്ത തെറ്റിദ്ധാരണകളെ ക്ഷമയോടും എളിമയോടും കൂടി മറികടന്നുകൊണ്ട് സഹപ്രവർത്തകരോടുള്ള മനോഭാവങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും ഐക്യത്തിന്റെ ശില്പികളാകാൻ സാധിക്കുമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. സുസ്ഥിരവും സമഗ്രവുമായ ഒരു വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഗ്രഹത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കണമെന്ന് മാർപ്പാപ്പ. നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെയും പ്രകൃതിയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും പരിപാലനത്തെ അധികരിച്ച് ഫ്രാൻസിസ് പാപ്പ 2015 മെയ് 24 പുറപ്പെടുവിച്ച ലൌദാതു സി എന്ന ചാക്രിക ലേഖനത്തിന്റെ 10th വാർഷിക ദിനമായ ശനിയാഴ്ച ലൌദാതു സി എന്ന ഹാഷ്ടാഗോടുകൂടി സാമൂഹ്യമാധ്യമമായ എക്സിൽ കണ്ണിച്ചേർത്ത സന്ദേശത്തിലാണ് ലിയോ പതിനാലാമൻ പാപ്പായുടെ ഈ ഓർമ്മപ്പെടുത്തൽ ഉള്ളത്. പാപ്പായുടെ പ്രസ്തുത എക്സ് സന്ദേശത്തിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: ലൌദാതു സിയുടെ 10 വർഷങ്ങൾ. ദൈവം നമ്മെ ഭരമേൽപ്പിച്ച പൊതുഭവനത്തെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധ പതിച്ചുകൊണ്ട് സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തിനായുള്ള അന്വേഷണത്തിൽ ഒന്നുചേർന്ന് ഗ്രഹത്തിന്റെ ഭാവി എങ്ങനെ കെട്ടിപ്പടുക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സംഭാഷണം നവീകരിക്കാൻ ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സാധാരണ ജനങ്ങളെ അഗാധവും അനനുപാതികവുമായ ദുരിതത്തിലാഴ്ത്തുന്ന സായുധ സംഘർഷങ്ങളുടെ എണ്ണവും തീവ്രതയും വർദ്ധമാനമായി കൊണ്ടിരിക്കുന്നതിൽ പരിശുദ്ധ സിംഹാസനം അതീവ ആശങ്ക പുലർത്തുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക സംഘത്തിന്റെ തലവനായ ആർച്ച് ബിഷപ്പ് ഗബ്രിയേലെ ജോർദാനോ കാച്ച. സായുധ സംഘർഷത്തിൽ പെട്ടുപോയിരിക്കുന്ന പൌരജനത്തിന്റെ സംരക്ഷണത്തെ അധികരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അമേരിക്കൻ ഐക്യനാടുകളിൽ ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച ഒരു പൊതുചർച്ചയിൽ മെയ് 22 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധത്തിനിടയിലും മനുഷ്യവ്യക്തിയുടെയും അവന്റെ സഹജമായ ദൈവദത്ത ഔന്നത്യത്തിന്റെയും സംരക്ഷണം എല്ലാ കൂട്ടായ ശ്രമങ്ങളുടെയും കേന്ദ്രബിന്ദുവായിരിക്കണമെന്നും കൂടാതെ യുദ്ധവിപത്ത് ഒഴിവാക്കുന്നതിനും ഇത് അടിസ്ഥാനപരമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ആയുധ നിർമ്മാണവും സംഭരണവും നിർത്തലാക്കുന്നത് പൌരജനത്തിന്റെ മികച്ച സംരക്ഷണത്തിനുള്ള മൂർത്തവും അടിയന്തരവുമായ നടപടികളാണെന്ന് ആർച്ച് ബിഷപ്പ് കാച്ച പറഞ്ഞു. പോളണ്ട് സ്വദേശിയായ സ്റ്റാനിസ്ലാവ് കോസ്കാസ്ട്രേ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു. മെയ് 24 ശനിയാഴ്ച പോളണ്ടിലെ പോസ്റ്റ്നാനിലായിരുന്നു വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപന തിരുക്കർമ്മം. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മാർച്ചെല്ലോ സെമറാറോ ലിയോ പതിനാലാമൻ പാപ്പായെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഈ തിരുക്കർമ്മത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 1902 ആഗസ്റ്റ് 27 പോളണ്ടിലെ ബീദ്ഗോഷ്ചിൽ ജനിച്ച നാവാഴ്ത്തപ്പെട്ട സ്റ്റാനിസ്ലാവ് കോസ്ക സ്ട്രേഹ് സെമിനാരിയിൽ ചേരുകയും 1925 ജൂൺ 6 പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം 1938 ഫെബ്രുവരി 27 കമ്മ്യൂണിസ്റ്റുകാരുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. വാർത്തകൾ കഴിഞ്ഞു.
അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഉയർപ്പുകാലം 6ാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:20-26 തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. ഈശോമിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, മനുഷ്യരോടുള്ള സ്നേഹത്താൽ പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അവന്റെ മക്കളായ മനുഷ്യർക്ക് രക്ഷയേകുന്നതിനായി താൻ കടന്നുപോകാനിരിക്കുന്ന പീഡാസഹനത്തിനും കുരിശുമരണത്തിനും മുൻപ് തന്റെ ശിഷ്യർക്കും അവരിലൂടെ വിശ്വാസത്തിലേക്കു കടന്നുവരുന്ന ഏവർക്കും നമുക്കേവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇതിന്റെ വലിയൊരു ഭാഗവും തന്റെ ശിഷ്യർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ 20 മുതൽ 26 വരെയുള്ള അവസാന തിരുവചനങ്ങൾ തന്റെ ശിഷ്യരിലൂടെ വിശ്വാസത്തിലേക്കു കടന്നുവരുന്ന ക്രിസ്തുവിനോടും സഭയോടും ചേരുന്ന മനുഷ്യർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിതാവായ ദൈവത്തോട് യേശു നടത്തുന്ന ഈ മനോഹരമായ പ്രാർത്ഥനയിൽ നാം എല്ലാവരും ഇന്നത്തെ സഭ ജീവിക്കേണ്ട ചില പ്രധാനപ്പെട്ട മൂല്യങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്രൈസ്തവ വിശ്വാസം ഏതാനും പേർക്കോ പ്രത്യേക ജാതി, വർഗ, വർണ്ണവിഭാഗങ്ങൾക്കോ മാത്രമായി മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന ഒന്നല്ല. അതിന് സാമ്പത്തികമോ സാമൂഹികമോ ആയ അതിരുകളൊന്നും ദൈവം സൃഷ്ടിച്ചുവെച്ചിട്ടില്ല. സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ പിതാവായ ദൈവം എല്ലാ മനുഷ്യർക്കും ഈ രക്ഷയുടെ വാതിൽ തുറന്നാണിട്ടിരിക്കുന്നത് എന്നു വെളിവാക്കുന്ന വാക്കുകളോടെയാണ് ഈ സുവിശേഷഭാഗം ആരംഭിക്കുന്നത്. തന്റെ ശിഷ്യരായ കുറച്ചുപേരെ മാത്രമല്ല യേശുവിന് ആവശ്യമുള്ളത്. ലോകത്തിന് മുഴുവൻ രക്ഷ നൽകാൻ വന്ന ദൈവമാണവൻ. അതുകൊണ്ടുതന്നെയാണ് തന്റെ ശിഷ്യരിലൂടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും തന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യർക്കും വേണ്ടി യേശു ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നാം കൂടി ഉൾപ്പെടുന്ന സഭയാകുന്ന കുടുംബത്തിന് മുഴുവൻ വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്. തിരുവചനം ശ്രവിക്കുകയും അതിലൂടെ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും വചനം കാണിച്ചുതരുന്ന രക്ഷയുടെ പാതയിലൂടെ നടക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ ഈ പ്രാർത്ഥനയെ നാം ലോകത്തിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്കായി അയച്ചുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. തന്റെ ശിഷ്യർക്കും സഭയിലേക്കു കടന്നുവരാനിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും വേണ്ടി ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഐക്യമാണ്. ഇത് സഭാചരിത്രത്തിലെന്ന പോലെ ഇന്നത്തെ സഭയിലും ലോകത്തിലും ഏറെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണെന്ന് നമുക്കറിയാം. വിവിധ ജനപദങ്ങളും സംസ്കാരങ്ങളും സഭയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സഭയിൽ ഐക്യം കാത്തുസൂക്ഷിക്കുക ഏറെ ദുഷ്കരമായി മാറിയിട്ടുണ്ടെന്ന് നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. സഭയിൽ ഭിന്നചിന്തകൾ കടന്നുവരുന്നത് ക്രിസ്തുവിന്റെ മാർഗം, അവന്റെ ഉദ്ബോധനങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്ന് നമുക്കറിയാം. മാനുഷികമായ താൽപര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും ഭിന്നതകൾ കടന്നുവരുന്നത്. കൂദാശാക്രമത്തിലാകട്ടെ, പ്രാർത്ഥനകളിലാകട്ടെ, വിശ്വാസത്തിലാകട്ടെ, സഭാനേതൃത്വത്തെ അംഗീകരിക്കുന്നതിലാകട്ടെ, എല്ലാ തലങ്ങളിലും സ്വാർത്ഥതയും മാനുഷിക താൽപര്യങ്ങളും കടന്നുവരുമ്പോൾ നമുക്കുവേണ്ടിയുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ വ്യർത്ഥമാക്കുന്ന ഭിന്നതകൾ കടന്നുവരുന്നു. പിതാവേ, നീയും ഞാനും ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നായിരിക്കണമേ എന്ന യേശുവിന്റെ പ്രാർത്ഥനയെ വ്യർത്ഥമാക്കിയിട്ട് ക്രിസ്തുവിലാണ് നമ്മുടെ രക്ഷയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിലും വലിയ ഘോഷത്വം എന്താണുള്ളത്? സഭയിലുണ്ടാകേണ്ട ഐക്യം ഭയത്തിന്റെയോ മറ്റുള്ളവർക്കെന്തു തോന്നുമെന്ന ചിന്തയുടെയോ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അതിബുദ്ധിയുടെയോ ഫലമാകരുതെന്ന് നാം മറന്നുപോകരുത്. മറിച്ച് സഭയിലെ ഐക്യം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൽ വേരൂന്നിയതായിരിക്കണമെന്ന് ക്രിസ്തുവിന്റെ വചനങ്ങൾ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിതാവിലും പുത്രനിലുമുള്ള സഹവാസം, പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യത്തിലുള്ള ജീവിതം കൊതിക്കുന്നവരെന്ന നിലയിലാണ് നാം പരസ്പരം സ്നേഹിക്കുകയും ഐക്യത്തിൽ ജീവിക്കുകയും ചെയ്യേണ്ടത്. ലോകത്തിനു മുന്നിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം സഭാപാരമ്പര്യങ്ങളിലും ആരാധനാക്രമത്തിലും ഒക്കെയുള്ള വ്യത്യാസങ്ങൾക്കിടയിലും സഭാമക്കൾ തമ്മിലുള്ള ഐക്യമാണെന്ന് നാം മറന്നുപോകരുത്. ഈ ലോകത്തിലെ അനുദിന ജീവിതത്തെ സന്തോഷപ്രദമാക്കാനും അത് പരമാവധി ആസ്വദിക്കാനും യഥാർത്ഥ സ്വർഗമെന്നൊന്നുണ്ടെങ്കിൽ അതൊരു ബോണസായി കണക്കാക്കാനും തയ്യാറാകുന്ന ചില മനുഷ്യരുള്ള ഒരു ലോകമാണ് നമ്മുടേത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രത്യേകതയെന്നത് അത് ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെയും അതിലെ എല്ലാ അനുഗ്രഹങ്ങളെയും വിലമതിക്കുകയും അവയിൽ ആനന്ദിക്കുകയും ചെയ്യുമ്പോഴും സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നിത്യതയെ പ്രതീക്ഷിച്ചുള്ള ഒരു ജീവിതമാണ് എന്നതാണ്. രക്ഷയിലേക്കു നയിക്കുന്ന ഒരു ജീവിതശൈലിയാണ് ക്രൈസ്തവ വിശ്വാസം നമുക്കു മുന്നിൽ വയ്ക്കുന്നത്. ഓരോ വാക്കും പ്രവൃത്തിയും സ്വർഗത്തെ നേടാനുതകുന്ന വിധത്തിൽ ജീവിക്കാനാണ് ക്രൈസ്തവ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാനം പ്രാർത്ഥിക്കുന്നതും ഈയൊരു മഹത്വപൂർണമായ ജീവിതം നമുക്കും സ്വന്തമാക്കാൻ കഴിയുന്നതിനു വേണ്ടിയാണ്. അങ്ങ് എനിക്കു നൽകിയവർ അങ്ങ് എനിക്കു തന്ന മഹത്വം കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് യേശു അപേക്ഷിക്കുന്നത്. നിത്യജീവൻ നേടുകയും നിത്യരക്ഷ സ്വന്തമാക്കുകയും യേശുവിന്റെ നിത്യമഹത്വം കാണുകയും ത്രിത്വത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവമക്കൾക്കടുത്ത മഹത്വത്തോടെ ജീവിക്കുകയെന്നതുമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് മറന്നുപോകാതിരിക്കാം. വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്കെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൽ ഇത്തരമൊരു ചിത്രം നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. കർത്താവിലേക്കു തിരിയുന്ന മനുഷ്യർക്ക് മുന്നിൽ മൂടുപടം നീക്കപ്പെടുന്നു, അവിടെ സ്വാതന്ത്ര്യമനുഭവിക്കാൻ സാധിക്കുന്നു, കർത്താവിന്റെ മഹത്വം വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തോടു ചേർന്നുപോകുന്ന ഒരു ചിന്ത വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം പകുതിയിൽ എഴുതിവെക്കുന്നുണ്ട്. വിദൂരസ്ഥരായിരുന്ന നാം യേശുക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു, അവനിലാണ് നമ്മുടെ സമാധാനം. ശത്രുതയുടെ മതിലുകൾ ക്രിസ്തുവിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ട സഭാഗാത്രത്തിലെ അംഗങ്ങളായ നാം അന്യരോ പരദേശികളോ അല്ലെന്ന് മറക്കാതിരിക്കാം. ക്രിസ്തുവിൽ ഒന്നായി പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ആലയമായി നാം മാറേണ്ടതുണ്ടെന്ന ചിന്ത നമ്മെ നയിക്കട്ടെ. യേശുവിന്റെ പ്രാർത്ഥന പോലെ അവന്റെ തിരുശരീരമാകുന്ന സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ പരസ്പരം സ്നേഹിച്ചും ഐക്യത്തിൽ ജീവിച്ചും നിത്യരക്ഷയെയും നിത്യജീവനെയും ലക്ഷ്യമാക്കി ക്രിസ്തു കാണിച്ചുതരുന്ന പാതയിലൂടെ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ പിതൃഭവനത്തിലേക്കുള്ള ഈ ഭൂമിയിലെ നമ്മുടെ പ്രയാണം പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധർക്കും നമ്മുടെ സഹോദരങ്ങൾക്കുമൊപ്പം ഒന്നുചേർന്ന് സന്തോഷപൂർവം തുടരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഉയിർപ്പുകാലം ആറാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. റോസീന പി ടി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. SD സഭാംഗങ്ങളായ സിസ്റ്റർ തെരേസ് തുമ്പശ്ശേരി, സിസ്റ്റർ ലിസ്ജ, സിസ്റ്റർ ലിമീന ജോസ് എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.